بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اجعل أعمالنا كلها صالحة، واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا، أما بعد. ريم الله سهودر عليه. الله سبحانه وتعالى أبند ديننا كورچ پڑکان الله نمود أي سرمم سيگري كمارا گتا إخلاص اند پرادانيم എന്ന വിഷയമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് തന്നെ അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. وَمَا خَلَقْتُ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, അൽജിന്ന വൽ ഇൻസ ജിന്നു വർഗത്തെയും മനുഷ്യവർഗത്തെയും, ഇല്ലാ ലിയഅബ്ദൂൻ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചത് തന്നെ അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ, അതായത് സഹീഹുൽ ബുഖാരിയിൽ, എന്താണ് സഹീഹുൽ ബുഖാരിയുടെ പ്രത്യേകത? അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശരിയായ ഗ്രന്ഥം എന്ന് മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന കിതാബാണ് ഇമാം ബുഖാരിയുടെ സഹീഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഏറ്റവും ശരിയായ പരമ്പരയിലൂടെ രേഖപ്പെടുത്തിയ മഹത്തായ ഗ്രന്ഥമാണത്. ഈ ഗ്രന്ഥത്തിൽ ധാരാളക്കണക്കിന് ഹദീസുകൾ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, ഒരുപാട് ഹദീസുകൾ. എന്നാൽ ഈ ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടുള്ള, ഉദ്ധരിച്ചിട്ടുള്ള ഒന്നാമത്തെ ഹദീസ് തന്നെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി ഉദ്ധരിക്കുന്ന ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. നോക്കൂ, സഹീഹുൽ ബുഖാരിയിൽ 7000-ൽ അധികം ഹദീസുകൾ നമുക്ക് കാണാം. അതിൽ ഹദീസുകൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ചില കാരണങ്ങളാൽ ഇമാം ബുഖാരി ചില ഹദീസുകൾ ആവർത്തിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ ആവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഹദീസ് ആവർത്തിച്ചാൽ അതിലും ചില ഗുണപാഠങ്ങൾ, ചില ഉപകാരങ്ങൾ നമുക്ക് കാണാം. ഉദാഹരണത്തിന്, ഹദീസിന്റെ പരമ്പര ഇമാം ബുഖാരിയോട് ഇന്നാള് പറഞ്ഞു, അദ്ദേഹത്തോട് ഇന്നാള് പറഞ്ഞു, അതിനാണല്ലോ പരമ്പര എന്ന് പറയുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന ഹദീസിന്റെ പരമ്പര, സനദ്. പലപ്പോഴും ഹദീസിലെ നബിയുടെ വാചകം ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും സനദ് ആവർത്തിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. ഒരു സ്ഥലത്ത് ഒരു ഹദീസ് ഇമാം ബുഖാരി കൊണ്ടുവന്നു, വേറൊരു സ്ഥലത്ത് അതേ ഹദീസ് കൊണ്ടുവന്നാൽ വേറെ സനദിലൂടെ ആയിരിക്കും ഇമാം ബുഖാരി അത് കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഇങ്ങനെയാണ് ആവർത്തിച്ച ഹദീസുകൾ ബഹുഭൂരിപക്ഷവും സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെയല്ലാതെ രണ്ടും ആവർത്തിച്ചത്, അഥവാ ഇമാം ബുഖാരി തൊട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന പരമ്പരയും അതോടൊപ്പം ഹദീസിലെ നബിയുടെ വാചകവും ഹദീസിന്റെ ടെക്സ്റ്റും രണ്ടും ആവർത്തിച്ചത് വളരെ ചുരുക്കമാണ്, വളരെ അപൂർവമാണ് എന്ന് പറയാം. അങ്ങനെ ആവർത്തിക്കപ്പെട്ട 7000-ൽ അധികം ഹദീസുകൾ ഇമാം ബുഖാരിയുടെ സഹീഹിൽ കാണാം. എന്നാൽ നോക്കൂ, അതിലെ ഒന്നാമത്തെ ഹദീസ് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, وإنما لكل امرئ ما نوى. فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله، ومن كانت هجرته لدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. إنما الأعمال بالنيات. نبي صلى الله عليه وسلم فرينو إنما الأعمال روارتنا نغل اللام تنة بالنيات نيتك الردستانة الماترمان إذن نيت ينال പ്രവർത്തനം ചെയ്യുമ്പോഴുള്ള ചെയ്യുന്ന ആളുടെ ഉദ്ദേശം എന്താണോ, എന്തിനു വേണ്ടിയാണോ അയാൾ ചെയ്യുന്നത്, അതിനാണ് നിയ്യത്ത് എന്ന് പറയുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പ്രവർത്തനങ്ങളും. വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ, ഓരോ മനുഷ്യനും അവൻ എന്താണോ നിയ്യത്താക്കിയത്, അവൻ എന്ത് ഉദ്ദേശത്തിലാണോ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, അത് മാത്രമേ ലഭിക്കുകയുള്ളൂ. فمن كانت هجرته الى الله ورسوله فهجرته الى الله ورسوله ആരുടെയെങ്കിലും ഹിജറ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണെങ്കിൽ فهجرته الى الله ورسوله അവന്റെ ഹിജറ അല്ലാഹുവിലേക്കാണ് അവന്റെ റസൂലിലേക്കാണ്. ഹിജറ എന്ന് പറഞ്ഞാൽ ഇസ്ലാം തന്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി അതിന് സാധിക്കാത്ത ദീൻ പാലിച്ച് ജീവിക്കാൻ സാധിക്കാത്ത നാട്ടിൽ നിന്ന് അതിന് സാധിക്കുന്ന നാട്ടിലേക്കുള്ള പലായനമാണ് ഹിജറ. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതുപോലെ. ആ കാലത്ത് മക്ക കുഫറിന്റെ നാടായിരുന്നു, ഇസ്ലാമിന്റെ നാടല്ല, ശിർക്കും കുഫറും അതിന്റെ നാടായിരുന്നു മക്ക. അവിടെ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പോവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരുടെയെങ്കിലും ഹിജറ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണെങ്കിൽ, അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് അക്കാലത്താണെങ്കിൽ നബിയുടെ അടുത്തേക്കാണ് ഹിജറ പോവുക. അതിനുവേണ്ടിയാണെങ്കിൽ അവന്റെ ഹിജറ അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ്. ومن كانت هجرته لدنيا يصيبها او امراه ينكحها فهجرته الى ما هاجر اليه. ومن كانت هجرته لدنيا يصيبها او امراه ينكحها فهجرته الى ما هاجر اليه. എന്നാൽ ആരുടെയെങ്കിലും ഹിജറ അവനെ കിട്ടാനുള്ള ദുനിയാവിലേക്കാണെങ്കിൽ, അതായത് ഈ ലോകത്തെ വല്ല തുച്ഛമായ കാര്യങ്ങളുമാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ, او امراه ينكحها അല്ലെങ്കിൽ അവനെ വിവാഹം ചെയ്യാനുള്ള ഒരു സ്ത്രീയിലേക്കാണ് അവന്റെ ഹിജറയെങ്കിൽ, പോകുന്ന നാട്ടിൽ അവന് ഈ ലോകത്ത് കിട്ടാനുള്ള എന്തെങ്കിലും ലാഭമുണ്ട്, കച്ചവടം ചെയ്യാനോ വേറെന്തെങ്കിലുമോ ഉദ്ദേശം, അല്ലെങ്കിൽ അവിടെയുള്ള സ്ത്രീകളെ വിവാഹം ചെയ്യണം, അതിനുവേണ്ടിയാണ് അവൻ മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഹിജറതുഹു ഇലാ മാ ഹാജറ ഇലൈ, അവൻ എന്തിനു വേണ്ടിയാണ് ഹിജറ പോയത്, അതിനുവേണ്ടിയാണ് അവന്റെ ഹിജറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നോക്കൂ, ദുനിയാവിലെ വല്ല ലാഭത്തിനും പോയാൽ ദുനിയാവിലെ ആ ലാഭത്തിന് വേണ്ടിയാണ് അവന്റെ ഹിജറ. ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ വേണ്ടി പോയാൽ അവളെ വിവാഹം ചെയ്യാനാണ് അവന്റെ ഹിജറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല, മറിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫഹിജറതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എന്തിനു വേണ്ടിയാണോ പോയത് അതിനാണ് അവന്റെ ഹിജറ എന്ന് പറഞ്ഞാൽ, അവന്റെ മോശമായ ആ ഉദ്ദേശത്തിന്റെ പേരുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുന്നില്ല, അത് പറയുന്നില്ല, അതിനെ അങ്ങേയറ്റം വിലയില്ലാതായി കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവൻ എന്തിനു വേണ്ടിയാണ് പോയത്, അതിനാണ് അവന്റെ ഹിജറ എന്ന്. നോക്കൂ, ഹിജറ എന്ന ത്യാഗം നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനമാണ് ഹിജറ എന്ന് പറയുന്നത്. തന്റെ വീടും നാടും സ്വത്തുമെല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ അതിൽ പോലും, ആ ഒരു കാര്യത്തിൽ പോലും, എന്തുദ്ദേശത്തിനു വേണ്ടിയാണോ അവനത് ചെയ്തത്, അത് തെറ്റിപ്പോയാൽ, അതിൽ അപാകത സംഭവിച്ചാൽ, ഇഖ്ലാസിൽ കലർപ്പ് സംഭവിച്ചാൽ എന്താണ് സംഭവിക്കുക, അവന്റെ പ്രവർത്തനം പൊളിഞ്ഞു പോകും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇഖ്ലാസ് എന്നത് നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഇഖ്ലാസ്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ശുദ്ധമാക്കുക, കളങ്കമില്ലാത്തതാക്കുക, കലർപ്പില്ലാത്തതാക്കുക, പരിശുദ്ധമായതാണ് ഇഖ്ലാസ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അവൻ എടുത്തു പറയുന്ന കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം. പാലിനെ കുറിച്ച് വിവരിക്കുന്ന ആയത്തിൽ പാൽ, ജന്തുക്കളുടെ മൃഗങ്ങളുടെ പാൽ എന്നത് അള്ളാഹു ആ മൃഗങ്ങളിലൂടെ നമുക്ക് തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. അള്ളാഹു അതിനെ കുറിച്ച് പറയുന്നത് കാണാം സൂറത്തുൽ നഹ്ലിലെ 66-ാമത്തെ ആയത്തിൽ, വഇന്ന ലകും ഫിൽ അൻആമി ഇബ്റഹ നുസ്ഖീകും മിമ്മ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസ സായിഗൻ ലിശാരിബീൻ വഇന്ന ലകും ഫിൽ അൻആമി ഇബ്റഹ. തീർച്ചയായും നിങ്ങൾക്ക് കന്നുകാലികളിൽ നിങ്ങൾക്കതിൽ ചിന്തിക്കാനുള്ള കാര്യമുണ്ട്. നുസ്ഖീകും മിമ്മ ഫീ ബുതൂനിഹി, അവയുടെ വയറ്റിലുള്ളതിൽ നിന്ന് നാം നിങ്ങൾക്ക് കുടിക്കാൻ നൽകുന്നു. മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസ, അതിൽ നിന്ന് അള്ളാഹു നൽകുന്നതിനെ കുറിച്ച് അവൻ പറയുകയാണ്. മിൻ ബൈനി ഫർസിൻ വദമിൻ, ആ കന്നുകാലികളുടെ വയറ്റിലുള്ള കാഷ്ടത്തിന്റെയും രക്തത്തിന്റെയും ഇടയിലൂടെ നാം നിങ്ങൾക്ക് നൽകുന്നു ലബനൻ ഖാലിസ, ശുദ്ധമായ പാൽ. സായിഗൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് എളുപ്പത്തിൽ സുന്ദരമായി കുടിച്ചിറക്കാൻ സാധിക്കുന്ന പാൽ നിങ്ങൾക്ക് നൽകുന്നു. അള്ളാഹുവിന്റെ മഹത്തരമായ അനുഗ്രഹവും അത്ഭുതവുമാണത്. കാരണം ഈ ജന്തുക്കളുടെ നാൽക്കാലികളുടെ വയറ്റിൽ അവയുടെ ചാണകത്തിനും അവയുടെ രക്തത്തിനുമൊക്കെ ഇടയിലൂടെയാണ്, അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത. രുചിയിലോ നിറത്തിലോ ഗന്ധത്തിലോ മണത്തിലോ, അതിന്റെ മണം കാഷ്ടത്തിന്റെ മണം പോലെയല്ല, അതിന്റെ നിറം പാലിന്റെ നിറം രക്തത്തിന്റെ നിറം പോലെയല്ല, അതിന്റെ രുചി ഈ രണ്ടെണ്ണത്തിന്റെയും നിറം പോലെയല്ല. ശുദ്ധമായ ലബനൻ ഖാലിസൻ, ശുദ്ധമായ പാൽ അവൻ നിങ്ങൾക്ക് നൽകുന്നു. അവിടെ അള്ളാഹു ഉപയോഗിച്ച പദം നോക്കൂ, ഖാലിസൻ, ശുദ്ധമായത് എന്നതുപോലെ ശുദ്ധമാണ് ഇഖ്ലാസ്, നമ്മുടെ കൽബ്. അതിൽ അള്ളാഹുവിന്റെ പ്രീതി നേടിയെടുക്കുക എന്നതല്ലാതെ ഒരു ഉദ്ദേശവും ഇല്ലാതിരിക്കുക. അള്ളാഹുവിന്റെ വജ്ഹ്, അവന്റെ മുഖം, അത് മാത്രമായിരിക്കുക നമ്മുടെ ഉദ്ദേശം. അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം നമ്മൾ ഉദ്ദേശിക്കുക. അള്ളാഹു അതാണ് നമ്മോട് കൽപ്പിച്ചത്, അതല്ലാതെ അള്ളാഹു നമ്മോടൊന്നും കൽപ്പിച്ചിട്ടില്ല. വമാ ഉമിറു ഇല്ലാ ലിയുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമു സ്സലാത വയുതു സ്സകാത വദാലിക ദീനുൽ ഖയ്യിമ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ ഉമിറു ഇല്ലാ ലിയഅബുദു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബുദു അല്ലാഹ, അള്ളാഹുവിനെ അവർ ആരാധിക്കാൻ അല്ലാതെ. എങ്ങനെ ആരാധിക്കാൻ? മുഖ്ലിസീന ലഹു, അവന് മാത്രമാക്കിക്കൊണ്ട്. അദ്ദീൻ, അവരുടെ താഴ്മയും അവരുടെ വണക്കവും എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അതേ അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടുള്ളൂ. ഹുനഫാ, ശിർക്കിൽ നിന്നും പരിപൂർണമായി അകന്ന മനസ്സുമായി, തൗഹീദിലേക്ക് പരിപൂർണമായി ചാഞ്ഞ മനസ്സുമായി, വയുഖീമു സ്സലാത, അങ്ങനെ അവന് വേണ്ടി നിസ്കാരം, വയുതു സ്സകാത, സകാത്ത് കൊടുത്തുവിട്ടാൻ, വദാലിക ദീനുൽ ഖയ്യിമ, അതാകുന്നു നേരായ ദീൻ. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മോട് അതേ കൽപ്പിച്ചിട്ടുള്ളൂ, അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ. ശിർക്ക് കലർന്ന മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടില്ല. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, ഫഅബുദില്ലാഹ മുഖ്ലിസ ലഹുദ്ദീൻ, ഫഅബുദില്ലാഹ മുഖ്ലിസ ലഹുദ്ദീൻ, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, മുഖ്ലിസ ലഹുദ്ദീൻ, ദീൻ അവന് വേണ്ടി മാത്രമാക്കിക്കൊണ്ട്, നിന്റെ ഒതുക്കവും വണക്കവും എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കിക്കൊണ്ട് നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അള്ളാഹുവിനുള്ളത് മാത്രമാകുന്നു പരിശുദ്ധമായ ദീൻ. ഇങ്ങനെ ഇഖ്ലാസോടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, ഖുൽ ഇന്ന സലാതി നുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക, ഖുൽ ഇന്ന സലാതി, എന്റെ തീർച്ചയായും എന്റെ നിസ്കാരം, വനുസുക്കി എന്റെ ബലികർമ്മം, എന്റെ മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾ, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ സർവലോകരുടെയും റബ്ബായ അള്ളാഹുവിനു വേണ്ടി മാത്രമാകുന്നു. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല. വബിദാലിക ഉമിർതു, അതാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാകുന്നു. നോക്കൂ, നമ്മുടെ നിസ്കാരവും നമ്മുടെ മറ്റുള്ള ബലികർമ്മങ്ങളും കർമ്മങ്ങളുമെല്ലാം, നമ്മുടെ ജീവിതവും മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനു വേണ്ടി മാത്രമാകുന്നു. എത്ര സുന്ദരമായ ജീവിതമാണത്! റബ്ബിനു വേണ്ടി മാത്രം ചെയ്യുക എന്നത് എത്ര ആശ്വാസം നൽകുന്ന വിശ്വാസമാണ്! ഒന്ന് ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസമാണ്. കാരണം റബ്ബിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമ്മൾ മിണ്ടാതിരിക്കുന്നെങ്കിൽ അതും അള്ളാഹുവിനു വേണ്ടി, സംസാരിക്കുന്നുവെങ്കിൽ അതും റബ്ബിന്റെ പ്രതി, നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതും അള്ളാഹുവിനു വേണ്ടിയാണെങ്കിൽ പിന്നെ ആളുകൾ നമ്മെ കുറിച്ച് എന്തും പറയട്ടെ, നമുക്കത് പ്രശ്നമാകേണ്ടതില്ല. ആളുകൾ നമ്മെ പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്യട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു കാര്യവുമില്ല. കാരണം ആളുകൾ പുകഴ്ത്തിയത് കൊണ്ട് അള്ളാഹുവിങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രതിഫലം കൂടാനില്ല. ആളുകൾ നമ്മെ ഇകഴ്ത്തിയത് കൊണ്ട്, നമ്മെ അവർ കുറവാക്കിയത് കൊണ്ട് നമ്മൾ റബ്ബിനു വേണ്ടി ചെയ്ത പ്രവർത്തനം പാഴായി പോവുകയില്ല. അള്ളാഹുവിനു വേണ്ടി ചെയ്തത് സഹോദര ഒന്നും പാഴാവുകയില്ല. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത്, ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, അള്ളാഹു ഒരിക്കലും അവനു വേണ്ടി ചെയ്ത പ്രവർത്തനം, അള്ളാഹു അവനു വേണ്ടി മാത്രം ചെയ്യുന്ന നന്മ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രവർത്തനം അള്ളാഹു പാഴാക്കി കളയുകയില്ല. കാരണം റബ്ബിന് മറന്നുപോവുകയില്ല സഹോദര. ഖാല ഇൽമുഹ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യദില്ലു റബ്ബി വലാ യൻസ. മൂസാ നബിയോട് ഫിർഔൻ ചോദിച്ചല്ലോ, നീ പറയുന്നതാണ് സത്യമെങ്കിൽ മുൻകഴിഞ്ഞ ആളുകളുടെ സ്ഥിതി എന്താണ്? അവരൊക്കെ നീ പറയുന്ന ദീനിലല്ലല്ലോ. അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടിയിൽ നമുക്ക് കാണാം, ഖാല ഇൽമുഹ ഇൻദ റബ്ബി ഫീ കിതാബ്, അതിനെ കുറിച്ചുള്ള, അവരെ കുറിച്ചുള്ള അറിവ്, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ അരികിലുണ്ട്. ഫി കിതാബ്, ഒരു ഗ്രന്ഥത്തിലുണ്ട്. ലാ യദില്ലു റബ്ബി വലാ യൻസ, എന്റെ റബ്ബിന് തെറ്റിപ്പോവുകയില്ല, എന്റെ റബ്ബിന് മറന്നുപോവുകയുമില്ല. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്തു, ചിലപ്പോൾ അയാൾ ഭാര്യമാർക്ക് മക്കൾക്ക് നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരുപാട് ഉപകാരങ്ങൾ, ചിലപ്പോൾ നന്മകൾ നമ്മൾ ചെയ്തു കൊടുത്തേക്കാം. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ അവരത് മറന്നേക്കും. നമ്മളൊന്നും ചെയ്തു കൊടുക്കാത്തതുപോലെ ചിലപ്പോൾ അവർ നമ്മളോട് പെരുമാറിയേക്കും, അള്ളാഹു കാക്കട്ടെ. അങ്ങനെ മനുഷ്യരിൽ നിന്ന് എന്ത് നന്ദികേട് നമുക്ക് നേരിടേണ്ടി വന്നാലും റബ്ബിനു വേണ്ടിയാണോ നമ്മൾ ചെയ്തത് നമുക്ക് ആശ്വസിക്കാം. റബ്ബിന് മറന്നു പോവുകയില്ല, അള്ളാഹുവിന് തെറ്റിപ്പോവുകയില്ല, അള്ളാഹു അവനു വേണ്ടി ചെയ്ത പ്രവർത്തനം ഒരിക്കലും പാഴാക്കുകയില്ല, അവൻ അതിന് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. എത്രത്തോളം പറഞ്ഞത് കാണാം, അള്ളാഹു നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകില്ല എന്ന് ചിന്തിക്കൽ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഉള്ളനാണ്, അഥവാ റബ്ബിനെ കുറിച്ചുള്ള മോശം വിചാരമാണ്. അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരിക്കാൻ പാടുണ്ടോ? പാടില്ല. റബ്ബിനെ കുറിച്ച് നല്ലത് മാത്രമേ വിചാരിക്കാവൂ. അള്ളാഹു അവനു വേണ്ടി ചെയ്ത പ്രവർത്തനത്തിന് പ്രതിഫലം നൽകാതെ അത് പാഴാക്കി കളയും എന്ന് വിശ്വസിക്കൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഉള്ളനാണ്, മോശം വിചാരമാണ്. അങ്ങനെ വിചാരിക്കരുത്. അള്ളാഹു നൽകും, അള്ളാഹു പ്രതിഫലം നൽകും. റബ്ബിനെ കുറിച്ചുള്ള നല്ല പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യേണ്ടത്. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക, അത് സ്വീകരിക്കാൻ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. ഇബ്രാഹിം, ഇസ്മായിൽ അലൈഹി മസ്സലാത്തു വസ്സലാം രണ്ടുപേരും പ്രാർത്ഥിച്ചതുപോലെ കഅബ നിർമ്മിക്കാൻ അള്ളാഹു അവരോട് കൽപ്പിക്കുകയാണ്. കഅബ നിർമ്മിക്കാൻ അവരോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. വ وإذ يرفع إبراهيم القواعد من البيت وإسماعيل إبراهيم مغناي إسماعيل كعبا داد عند استوارت لنن كتي ويرتنو ربنا تقبل منا ഞങ്ങളുടെ റബ്ബെ, ഞങ്ങളിൽ നിന്ന്, ഇന്നക അൻത സമീഉൽ അലീം, നീയാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. ആരാണ് പ്രാർത്ഥിക്കുന്നത്? രണ്ട് നബിമാരാണ്. ഏത് പ്രവർത്തനമാണ് അവർ ചെയ്തത്? അള്ളാഹുവിന്റെ ഭവനം, അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ലോകത്തൊന്നാമതായി കെട്ടിപ്പടുക്കപ്പെട്ട കഅബാലയമാണ് അവർ കെട്ടിയുയർത്തുന്നത്. അവർ അത് ചെയ്യുന്നത് അള്ളാഹു കൽപ്പിച്ചിട്ടാണ്, അള്ളാഹുവിന് വേണ്ടിയാണ്. എന്നിട്ടും അവരാകട്ടെ രണ്ട് നബിമാരാണ്, എന്നിട്ടും അവർ അള്ളാഹുവിനോട് സ്വീകരിക്കാൻ ദുആ ചെയ്യുന്നു. എന്നതുപോലെ റബ്ബ് സ്വീകരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. പാഴായി പോകുമോ, നമ്മുടെ വല്ല തകരാറ് കൊണ്ടും സ്വീകരിക്കാതെ പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടുക. പക്ഷേ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്ത അമലിന് അള്ളാഹു പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുക. അള്ളാഹുവിനെ കുറിച്ച് മോശം നമ്മൾ ഒരിക്കലും വിചാരിച്ചുകൂടാ. റബ്ബിനു വേണ്ടി ചെയ്തതാണോ നമുക്ക് ആശ്വസിക്കാം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരാൾ തന്റെ മക്കളെ നന്നായി പോറ്റി വളർത്തുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അയാൾ ചെയ്തു കൊടുക്കുന്നു, അവർക്കുള്ള ഭക്ഷണവും അവർക്കുള്ള വസ്ത്രവും അതുപോലെ അവരുടെ ആരോഗ്യം നോക്കാനും ഒക്കെ അയാൾ ശ്രമിക്കുന്നു. അവർക്ക് വല്ല പനിയോ രോഗമോ വന്നാൽ പോലും അയാളുടെ മനസ്സ് വേദനിക്കുന്നു, അവരെ ചികിത്സിക്കുന്നു. ഇങ്ങനെയെല്ലാം ഒരാൾ മക്കളെ നോക്കുന്നു, മക്കളെ ദീൻ പഠിപ്പിക്കുന്നു. പക്ഷേ അയാൾ ഇതെല്ലാം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പ്രതിഫലമാണ് അയാൾ ഒന്നാമതായി ഉദ്ദേശിച്ചതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആശ്വസിക്കാം. കാരണം നാളെ ഈ കുട്ടികൾ വലുതായി ഈ കുട്ടികളെങ്ങാനും മോശക്കാരായി പോയാൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഏവരുടെയും മക്കളെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും എല്ലാം അള്ളാഹുവിന്റെ ദീനിൽ മരണം വരെ ഉറപ്പിച്ചു നിർത്തുകയും അവരിലൂടെ നമുക്ക് കൺകുളിർമ നൽകുകയും ചെയ്യുമാറാകട്ടെ. പക്ഷെ ഒരാൾക്ക് അങ്ങനെ സംഭവിക്കുന്നു എന്ന് സങ്കല്പിക്കുക, അയാളുടെ മക്കളിൽ ആരെങ്കിലും മോശക്കാരായി പോകുന്നു, അയാളോട് തന്നെ നന്ദികേടും ദുസ്സ്വഭാവവും ഒക്കെ കാണിക്കുന്നു. പക്ഷേ അള്ളാഹുവിന് വേണ്ടിയാണ് അയാൾ ഈ സന്താനത്തെ വളർത്തിയതെങ്കിൽ അയാൾക്ക് ആശ്വസിക്കാം, അയാൾക്കൊരു റാഹത്തുണ്ട്. കാരണം റബ്ബിനു വേണ്ടി ആണ് ഞാൻ ഈ മകനെ അല്ലെങ്കിൽ മകളെ വളർത്തിയതും ഭക്ഷണം കൊടുത്തതും ചെലവിന് കൊടുത്തതും എല്ലാം. അള്ളാഹുവിങ്കിൽ ഞാൻ ഈ ചെയ്തത് പാഴായി പോവുകയില്ല എന്ന് അയാൾക്ക് ഏത് സമയത്തും ആശ്വസിക്കാം അതിൽ അയാൾക്ക് പ്രയാസം തോന്നേണ്ടതില്ല. അള്ളാഹുവിനു വേണ്ടി ചെയ്തതാണെങ്കിൽ ആ ആശ്വാസം ആ മനുഷ്യനിലുണ്ട്. അല്ലെങ്കിൽ റബ്ബിനു വേണ്ടിയാണോ നമ്മൾ ചെയ്തത് എങ്കിൽ നമുക്ക് ആശ്വാസമാണ്, നമുക്ക് പ്രയാസപ്പെടേണ്ടതില്ല, ആളുകൾ എന്തു പറഞ്ഞാലും നമുക്കതിൽ ബുദ്ധിമുട്ട് തോന്നേണ്ടതില്ല. എന്നാൽ സഹോദരങ്ങളെ, ഇതിന് വിപരീതം സംഭവിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങളായി പോയാൽ, മറ്റുള്ള ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാൽ വലിയ അപകടമാണത്. അതിന്റെ അപകടം ചെറുതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, സുബ്ഹാനല്ലാഹ്, ആ ഹദീസിന്റെ പ്രത്യേകത എന്താണ്? ആ ഹദീസിന്റെ പ്രത്യേകത മഹാനായ സഹാബി അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും അധികം ഹദീസുകൾ, നബിയുടെ സംസാരങ്ങൾ, നബിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന മഹാനായ സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ സഹാബി ഈ ഹദീസ് കേൾക്കുമ്പോൾ, ഈ ഹദീസ് പറയുമ്പോൾ അദ്ദേഹം ബോധം കെട്ടു വീഴാറുണ്ടായിരുന്നു പേടികൊണ്ട്. എന്താണ് ആ ഹദീസ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതാ, ഖിയാമത്ത് നാളിൽ അള്ളാഹു മനുഷ്യർക്കിടയിൽ അവന്റെ പടപ്പുകൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ, വിധിക്കാൻ വരികയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല വന്നാൽ ആളുകളെല്ലാം അവരുടെ കാൽമുട്ടുകളിൽ കാൽമുട്ടുകുത്തി ആളുകളെല്ലാം അവരുടെ കാൽമുട്ടുകൾ കുത്തി നിൽക്കുകയാണ്. അള്ളാഹു അത് ഒരാളെ വിളിക്കുന്നു. ആദ്യമായി വിളിക്കുന്ന ആളുടെ പ്രത്യേകത എന്താണ്? അയാൾ ഖുർആൻ പഠിച്ചിട്ടുള്ള ആളാണ്. രണ്ടാമത് വിളിക്കുന്ന ആൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളാണ്. മൂന്നാമത് വിളിക്കുന്ന ആൾ വലിയ സമ്പത്തുള്ള ആളാണ്. ഖുർആൻ ഓതുകയും അത് പഠിക്കുകയും ചെയ്ത ആളോട് അള്ളാഹു ചോദിക്കും, അലം ഉഅല്ലിംക മാ അൻസൽതു അലാ റസൂലി, ഞാൻ എന്റെ റസൂലിന് അവതരിപ്പിച്ചത് ഖുർആൻ ഞാൻ നിന്നെ പഠിപ്പിച്ചില്ലേ? അയാൾ പറയും, ബല യാ റബ്ബ്, അതെ റബ്ബെ, നീ എന്നെ പഠിപ്പിച്ചിരുന്നു. അള്ളാഹു ചോദിക്കും, ഫമാദാ അമിൽത ഫീമാ ഉല്ലിംത, നീ പഠിച്ചതിൽ നീ എന്താണ് പ്രവർത്തിച്ചത്? അയാൾ പറയും, കുന്തു അഖൂമു ബിഹി അനാ അല്ലൈലി വ അനാ അന്നഹാർ, അള്ളാഹു രാപ്പകൽ വ്യത്യാസമില്ലാതെ രാവും പകലും എല്ലാം ഞാൻ ആ ഖുർആൻ ഓതി നിസ്കരിക്കാറുണ്ടായിരുന്നു, ഞാൻ അത് പഠിപ്പിക്കാറുണ്ടായിരുന്നു. അള്ളാഹു പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാൻ. അള്ളാഹുവിന്റെ മലക്കുകളും പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാൻ. അള്ളാഹു പറയും, നീ വലിയ ഓത്തുകാരനാണ്, ഖാരിആണ്, ഖുർആൻ പഠിച്ച ആളാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അത് പറഞ്ഞു കഴിഞ്ഞു, എന്റെ ഉദ്ദേശം നടത്തും, സമ്പത്തുള്ള ആളെ കൊണ്ടുവരും. അള്ളാഹു അയാളോട് ചോദിക്കും, നിനക്ക് ഞാൻ ധാരാളം സമ്പത്ത് നൽകിയില്ലേ, വേറെ ആരുടെയും ആവശ്യമില്ലാത്ത നിലക്ക്? അയാൾ പറഞ്ഞു, അതെ. അള്ളാഹു ചോദിക്കും, നീ എന്താണ് ചെയ്തത്? അയാൾ പറയും, ഞാൻ എന്റെ സമ്പത്ത് കൊണ്ട് കുടുംബബന്ധം ചേർത്തിരുന്നു, ഞാൻ ധാരാളം സദഖ ദാനധർമ്മം ചെയ്തിരുന്നു. അള്ളാഹു പറയും, നീ പറഞ്ഞത് കളവാണ്. മലക്കുകൾ പറയും, നീ പറഞ്ഞത് കളവാണ്, നീ വലിയ ഉദാരനാണ്, നീ സമ്പത്ത് ധാരാളം കൊടുക്കുന്ന ആളാണ് എന്ന് പറയാൻ വേണ്ടിയാണ് നീ അത് ചെയ്തത്. അത് പറഞ്ഞു കഴിഞ്ഞു, നിന്റെ ഉദ്ദേശം നടന്നു കഴിഞ്ഞു. അള്ളാഹു അത് പോരാടി മരിച്ച യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളെ ആളോട് ചോദിക്കുന്നു, നീ എന്താണ് ചെയ്തത്? അള്ളാഹു അയാൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു, നീ എന്താണ് ചെയ്തത്? അയാൾ പറയും, അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ പോരാടാൻ എന്നോട് കൽപ്പിച്ചു, ഞാൻ നിന്റെ മാർഗത്തിൽ പോരാടി ഞാൻ കൊല്ലപ്പെട്ടു. അള്ളാഹു പറയും, നീ പറഞ്ഞത് കളവാണ്. മലക്കുകൾ പറയും, നീ പറഞ്ഞത് കളവാണ്, നീ വലിയ ധീരനാണെന്ന് ആളുകൾ പറയാൻ വേണ്ടിയാണ് നീ ഇങ്ങനെ ചെയ്തത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ശരീരത്തിൽ തട്ടിക്കൊണ്ടു പറഞ്ഞു, യാ അബാ ഹുറൈറ, ഓ അബൂ ഹുറൈറ, أولئك الثلاثة أول خلق الله تسعر بهم النار يوم القيامة. أبو هريرة الله عند പടപ്പുകൾ ഈ മൂന്ന് പേരെ കൊണ്ടാണ് നരകം ആദ്യമായി കത്തിജ്വലിക്കുക. സുബ്ഹാനല്ലാഹ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയുമ്പോൾ ബോധരഹിതനായി വീടാറുണ്ടായിരുന്നു. സഹാബിമാരിൽ പലരും ഇത് കേട്ട് കരയാറുണ്ടായിരുന്നു. ഈ ഹദീസ് കേട്ടപ്പോൾ മഹാനായ സഹാബി മുആവിയ ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖദ് ഫുഇല ബിഹാ ഉലൈ ഹാദാ ഫകൈഫ ബിമൻ ബഖിയ മിനൻ നാസ്, ഇവരെ കൊണ്ട് ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കഥ എന്തായിരിക്കും? എന്നിട്ട് അദ്ദേഹം വല്ലാത്ത കരച്ചിൽ കരയുകയും കണ്ടു നിന്ന ആൾക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് തോന്നിപ്പോകുമാറ് മുആവിയ റളിയല്ലാഹു അൻഹു കരയുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഈ മൂന്ന് പ്രവർത്തനങ്ങൾ ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങേറ്റത്തെ പോരാട്ടം, കൊല്ലപ്പെടുക, തന്റെ ശരീരം കൊണ്ട് അതിനപ്പുറം എന്താണ് ഒരാൾക്ക് ചെയ്യാനുള്ളത്? മറ്റൊന്ന് തന്റെ സമ്പത്ത് കൊണ്ട്. മനുഷ്യന് വളരെ ഇഷ്ടമുള്ളതാണ് സമ്പത്ത് എന്നത്. വഇന്നഹു ലഹുബ്ബിൽ ഖൈരി ലശദീദ്, മനുഷ്യന് സമ്പത്തിനോട് കടുത്ത ഇഷ്ടമുണ്ട്, പ്രണയമുണ്ട്, പണത്തോടവന് വലിയ പ്രേമമാണ്. അത് ചെലവഴിക്കുന്നു, അത് കൊടുക്കുന്നു. മറ്റൊരാൾ പഠിക്കുന്നു, ദീൻ പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു, അതിന് സമയം മെനക്കേടുണ്ട്, അതിന് നേരവും ശരീരവും മനസ്സുമെല്ലാം അതിനുവേണ്ടി മാറ്റിവെക്കണം. ഇങ്ങനെ നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ ശ്രേഷ്ഠമായ വലിയ കർമ്മമായി തോന്നുന്ന മൂന്ന് കാര്യങ്ങളാണത്. അള്ളാഹുവിനു വേണ്ടി ആയിരുന്നുവെങ്കിൽ ശരിയാണ്, അത് വലിയ കർമ്മങ്ങൾ തന്നെയാണ്, വലിയ പ്രതിഫലമാണ് അതിനുള്ളത്. പക്ഷേ നിയത്ത് മാറിയപ്പോൾ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ആയപ്പോൾ ആ പ്രവർത്തനങ്ങൾ അവർക്കെതിരായി വരികയാണ് ചെയ്യുന്നത്. അവർ ശിക്ഷിക്കപ്പെടാൻ കാരണമാവുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? അത് ഷിർക്കിന്റെ ഇനമാണ്. ഷിർക്കിന്റെ ഇനമാണ് അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനം മറ്റുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, പാടില്ലാത്ത ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ആളുകളെ കാണിക്കാൻ ചെയ്യുക എന്നത് അത് ഷിർക്കിന്റെ ഇനമാണ്. ഷിർക്ക് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഷിർക്കുൻ അക്ബർ, രണ്ടാമത്തത് ഷിർക്കുൻ അസ്ഗർ. ഷിർക്കുൻ അക്ബർ എന്നാൽ വലിയ ഷിർക്കാണ്, അതായത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഷിർക്ക്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക അതിന് ഒരു ഉദാഹരണമാണ്. ഒരാൾ അള്ളാഹുവിന് പുറമെ മരണപ്പെട്ട ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, യാ റസൂൽ അല്ലാഹ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് ദുആ ചെയ്യുന്നു, മുഹിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു, ബദരീങ്ങളെ വിളിക്കുന്നു, ഈ ആളുകളോട് ദുആ ചെയ്യുന്നു, അവരോട് സഹായം തേടുന്നു. ദൂരെ ഏതോ കാലം മരണപ്പെട്ട് കിടക്കുന്ന ആളുകൾ എന്റെ വിളികൾക്കും ഖബറാളിയുടെ അടുത്ത് ചെന്ന്, ഖബറിന്റെ അടുത്ത് ചെന്നും അല്ലാതെയും പല ആളുകൾ അവരുടെ പല ആവശ്യങ്ങൾ പല ശബ്ദത്തിൽ പറയുന്നു, അതൊക്കെ ഈ ഖബറാളി ഖബറിൽ കിടക്കുന്ന ആൾ കേൾക്കുമെന്നും അയാൾ അതിനുത്തരം നൽകുമെന്നും അല്ലെങ്കിൽ തന്റെ കാര്യം അള്ളാഹുവിനോട് പറയുമെന്നും ഒക്കെ വിശ്വസിച്ചാണ് ഈ തേടുന്നത്. ഇത് തന്നെയാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുക, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുക ബലിയർപ്പിക്കുക പോലെയുള്ള കാര്യങ്ങൾ ഷിർക്കുൻ അക്ബറിന് ഉദാഹരണങ്ങളാണ്. അഥവാ ഇസ്ലാമിൽ നിന്ന് തന്നെ ഒരാൾ പുറത്തു പോകുന്ന ഷിർക്കിന് ഉദാഹരണമാണ് അതെല്ലാം. ആ ഷിർക്കിന്റെ മറ്റൊരപകടം, അത് ചെയ്തവന്റെ എല്ലാ പ്രവർത്തനങ്ങളും അതോടെ പൊളിഞ്ഞു പോകും, ഒരു പ്രവർത്തനവും ബാക്കി ഉണ്ടാവുകയില്ല. നഹു മയുശ്രിക് ബില്ലാഹ് അത് വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വല തകൂനന്ന മിനൽ ഖാസിരീൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സുമറിൽ അല്ലാഹു പറഞ്ഞു, ഓ നബിയെ, താങ്കൾക്കും താങ്കൾക്ക് മുൻപുള്ളവർക്കും നാം വഹി നൽകിയ കാര്യമാണ്. ആരാണോ അള്ളാഹുവിൽ പങ്കുചേർത്തത് അവരുടെ താങ്കൾ എങ്ങാനും അള്ളാഹുവിൽ പങ്കുചേർത്താൽ താങ്കളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകും. വലതക്കൂൻ എന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ താങ്കൾ പെട്ടുപോകും. എല്ലാ പ്രവർത്തനങ്ങളും പൊളിയും. നിസ്കാരവും നോമ്പും ഹജ്ജും ഒക്കെ ഒരാൾ ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം ഒരാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും പൊളിയും, എല്ലാ പ്രവർത്തനങ്ങളും നിഷ്ഫലമാകും. നരകത്തിൽ അയാൾ ശാശ്വതനായിരിക്കും. ഒരിക്കലും നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അയാൾക്ക് സാധ്യമല്ല. അതാണ് ഷിർക്കുൻ അക്ബർ. എന്നാൽ രണ്ടാമത്തെ ഇനം ഷിർക്കുൻ അസ്ഗർ, ചെറിയ ഷിർക്കാണ്. ചെറുത് എന്ന് പദം ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരിക്കലും അത് നിസാരമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. വൻ പാപങ്ങളെക്കാൾ കടുത്തതാണത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക പോലെ ഉള്ള വലിയ ഷിർക്കല്ല ഇത്, മറിച്ച് എന്താണ്, ഈ പറഞ്ഞ ഹദീസിലുള്ളതുപോലെ ഉള്ള ഷിർക്കാണത്. ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക, ദാനധർമ്മം ചെയ്യുക, അങ്ങനെയുള്ള നല്ല അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ആളുകളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി ചെയ്യുക, അത് ഷിർക്കാണ്. പക്ഷെ അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. അത് ചെയ്ത ആൾ ഇസ്ലാമിൽ നിന്ന് പുറത്തല്ല. അയാളുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോവുകയില്ല. അള്ളാഹുവിന് വേണ്ടി ചെയ്ത ബാക്കി പ്രവർത്തനങ്ങൾ അത് ബാക്കിയാകും. എന്നാൽ ഏത് പ്രവർത്തനമാണോ അയാൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ചെയ്തത്, ആളുകളെ കാണിക്കാൻ ചെയ്തത്, അത് പൊളിഞ്ഞു പോകും. അതുപോലെ തന്നെ ആ തെറ്റിന് അയാൾ ശിക്ഷിക്കപ്പെടും. അള്ളാഹുവിനോട് തൗബ ചെയ്തില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ സംഭവിച്ചേക്കാവുന്ന നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി തൗബ ചെയ്യണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി അബൂബക്കറിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് ചെറിയ ഷിർക്കിൽ നിന്നും വലിയ ഷിർക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള ദുആ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. എന്താണ് ആ ദുആയിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ കാവൽ ചോദിക്കുന്നു, നിന്നോട് രക്ഷ തേടുന്നു, ഞാൻ നിന്നിൽ പങ്കുചേർക്കുന്നതിൽ നിന്ന് വാന ആലം അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നിൽ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ വാസ്തഗ്ഫിറുക ലിമാല ആലം അറിയാതെ ഞാൻ ചെയ്തു പോകുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. മഹാനായ സഹാബി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചതായി കാണാം. അല്ലാഹുമ്മ ജഅൽ അമലി കുല്ലഹു സാലിഹാ വജഅൽഹു ലിവജ്ഹിക ഖാലിസാ വലാ തജ്അൽ മിൻഹു ലിഅഹദിൻ ഷൈആ. അല്ലാഹുമ്മ അല്ലാഹുവേ ഇജ്അൽ അമലി കുല്ലഹു സാലിഹാ നീ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹാക്കി തരണമേ. സാലിഹായ അമൽ എന്നാൽ ശരിയായ അമൽ, അള്ളാഹുവിനു വേണ്ടി മാത്രം ചെയ്യുന്ന അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ചെയ്യുന്ന പ്രവർത്തനം, അതാണ് സാലിഹായ അമൽ, സൽ പ്രവർത്തനം. അല്ലാഹുമ്മ ജഅൽ അമലി കുല്ലഹു സാലിഹാ വജ്അൽഹു ലിവജ്ഹിക ഖാലിസാ. അല്ലാഹുവേ എന്റെ ആ പ്രവർത്തനം നിന്റെ തിരുമുഖം മാത്രം പ്രതീക്ഷിച്ചിട്ടുള്ളത്, നിനക്ക് വേണ്ടി മാത്രമുള്ളതാക്കി തീർക്കണമേ. വലാ തജ്അൽ മിൻഹു ലിഅഹദിൻ ഷൈആ അതിൽ ഒന്നും തന്നെ അല്ലാഹുവേ നീ അല്ലാത്തവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി അതിലൊരംശവും മറ്റുള്ളവർക്ക് വേണ്ടി ആക്കരുത് എന്ന് മഹാനായ സഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദര, നിന്റെ പ്രവർത്തനവും നിന്റെ ഓരോ വാക്കും നിന്റെ ഓരോ പ്രവൃത്തിയും അല്ലാഹുവിന് വേണ്ടിയുള്ളതാകട്ടെ. പാപങ്ങളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം ഇഖ്ലാസാണ്. അല്ല, ഈ ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇഖ്ലാസാണ്. അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുക, അള്ളാഹുവിന് വേണ്ടി പറയുക, അള്ളാഹുവിന് വേണ്ടി ചെയ്യുക, പിന്നെ എങ്ങനെ നിനക്ക് അള്ളാഹുവിനെ ധിക്കരിക്കാൻ കഴിയും? റബ്ബിനു വേണ്ടിയാണ് നീ ചെയ്യുന്നതെങ്കിൽ പിന്നെ റബ്ബിനെ നിനക്ക് എങ്ങനെ ധിക്കരിക്കാൻ സാധിക്കും? നീ റബ്ബിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, ആ റബ്ബിനെ കാണുക എന്നതാണ് നിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത മഹത്തായ ഒരു ദുആ നമുക്കിങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദുആ സഹാബിമാർ അവരുടെ നിസ്കാരത്തിൽ ദുആ ചെയ്തതായി ഹദീസുകളിൽ കാണാം. അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ് വഖുദ്റതിക അലൽ ഖൽഖ് അഹീനി അഹീനി മാ കാനതിൽ ഹയാതു ഖൈറൻ ലി വതവഫനി ഇദാ കാനതിൽ വഫാതു ഖൈറൻ ലി. അല്ലാഹുമ്മ അല്ലാഹുവേ ബിഇൽമിക്കൽ ഗൈബ് നിന്റെ അദൃശ്യ വിജ്ഞാനം മുഖേന ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഖുദ്റതിക അലൽ ഖൽഖ് നിന്റെ സൃഷ്ടികൾക്കുമേലുള്ള നിന്റെ കഴിവ് അത് മുഖേന ഞാൻ നിന്നോട് ചോദിക്കുന്നു. അഹീനി മാ കാ ജീവിതം എത്ര കാലമാണോ ഖൈർ അത്രയും കാലം അള്ളാഹുവെ നീ എന്നെ ജീവിപ്പിക്കണേ. വതവഫനി ഇദാ കാനതിൽ വഫാതു ഖൈറൻ ലി അള്ളാഹുവെ എനിക്ക് മരണമാണ് നല്ലതെങ്കിൽ നീ എന്നെ ജീവിക്കണമേ. അള്ളാഹുവെ എത്ര കാലമാണോ എനിക്ക് ജീവിതം അത്രയും കാലം നീ എന്നെ എനിക്ക് എത്ര കാലമാണോ ജീവിതം എനിക്ക് ഖൈറായി തീരുക അത്രയും കാലം നീ എന്നെ ജീവിപ്പിക്കണമേ. എനിക്ക് മരണം ആണ് ഖൈറെങ്കിൽ അല്ലാഹുവെ നീ എന്നെ മരിപ്പിക്കണമേ. വാസ്അലുക ഖശ്യതക ഫിൽ ഗൈബി വശ്ശഹാദ അല്ലാഹുവെ ഞാൻ നിന്നെ ഭയക്കുക എന്ന അവസ്ഥ ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിന്നെ ഭയക്കുക, നിന്നെ ഭയന്ന് ജീവിക്കുക, നിന്നോടുള്ള ഖശ്യത്ത് ഞാൻ ചോദിക്കുന്നു. ഫിൽ ഗൈബി വശ്ശഹാദ രഹസ്യമായും പരസ്യമായും ആളുകൾ കാണുകയും കാണാത്ത സമയത്തും. വകലിമത്തൽ ഹഖ് ഫിൽ ഗളബി വറിദ കോപമുള്ള സമയത്തും തൃപ്തിയുള്ള സമയത്തും ശരിയായ വാക്ക് പറയാനുള്ള തൗഫീഖ് അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വകലിമത്തൽ ഹഖ് ഫിൽ ഗളബി വറിദ വൽ ഖസ്ദ ഫിൽ ഫഖ്റി വൽ ഗിന ദാരിദ്ര്യമുള്ള സമയത്താകട്ടെ സമ്പന്നതയുള്ള സമയത്താകട്ടെ മിതത്വം പാലിക്കാൻ ദൂർത്തടിക്കുകയോ വിശിക്കുകയോ ചെയ്യാതെ രണ്ടിന്റെയും നടുവിൽ ജീവിക്കാൻ അല്ലാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുവെ നിന്റെ മുഖം നോക്കിയുള്ള ആസ്വാദനം അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിന്റെ മുഖം നോക്കിയുള്ള ലദ്ദത്തുന്നവർ ആ നോട്ടത്തിന്റെ രുചി, കാരണം സ്വർഗത്തിൽ അള്ളാഹുവിന്റെ മുഖം നോക്കുക എന്നതാണ് ഏറ്റവും വലിയ സുഖം. അതിനോളം വലിയ സുഖം മറ്റൊന്നില്ല. സഹോദരങ്ങൾ, നാം ജീവിക്കുന്നത്. അള്ളാഹു സ്വർഗവാസികളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ഇനി വേണ്ടത്? അവർ പറയും, അലം തുബയ്യിദു വുജൂഹന, അള്ളാഹുവെ, നീ ഞങ്ങളുടെ മുഖങ്ങൾ വെളുപ്പിച്ചു തന്നില്ലേ? നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തിരക്ഷിച്ചില്ലേ? അപ്പോൾ അത് അള്ളാഹു അവന്റെ മറ നീക്കുകയാണ്. അള്ളാഹുവിന്റെ മുഖത്തേക്ക് സ്വർഗവാസികൾ നോക്കുകയാണ്. സ്വർഗത്തിൽ അവർക്ക് അതിനോളം ഇഷ്ടമുള്ള മറ്റൊന്നുമില്ല. അതാണ് നമ്മൾ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദുആയിൽ നമ്മെ പഠിപ്പിക്കുന്നു, വശൗഖ ഇലാ ലഖായിക, അള്ളാഹുവെ, നിന്നെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഒന്ന്, അള്ളാഹുവെ, നിന്റെ മുഖത്തേക്ക് നോക്കിയുള്ള ആസ്വാദനം, അത് പരലോകത്താണ്, അത് സ്വർഗത്തിലാണ്. നിന്നെ കാണാനുള്ള ആഗ്രഹം, അതെവിടെയാണ്? അത് ദുനിയാവിലാണ്. അത് റബ്ബെ ചോദിക്കുന്നു, മിൻ ഗൈരി ദറാ മുദറത്തിൻ, ഒരു പ്രയാസപ്പെടുത്തുന്ന കാര്യം കൊണ്ടല്ല, വല ഫിത്നത്തിൻ മുദില്ലത്തിൻ, വഴിപിഴപ്പിച്ചു കളയുന്ന ഒരു കുഴപ്പം കാരണത്താലുമല്ല. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ജീവിക്കാനുള്ള പ്രയാസം കൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കാനല്ല, മറിച്ച് പ്രയാസമൊന്നുമില്ലാതെ തന്നെ നമ്മൾ എന്താഗ്രഹിക്കുക? അള്ളാഹുവിനെ കാണാൻ, അവനെ കാണാനുള്ള അതിയായ ആഗ്രഹം, അതാണ് ഷൗഖ്, ഉൾക്കടമായ ആഗ്രഹം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഇണകളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ വിട്ടുപിരിഞ്ഞാൽ, ഏറ്റവും സ്നേഹമുള്ളവരെ വിട്ടുപിരിഞ്ഞാൽ അവരെ കാണാനുള്ള ആഗ്രഹം, അതിനെ ഷൗഖ് എന്ന് പറയും. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അവന്റെ റബ്ബിനെയാണ്. ആ റബ്ബിനെ പോലെ ഒരാളെയും അവൻ സ്നേഹിക്കുന്നില്ല. മറ്റുള്ള എല്ലാവരോടുമുള്ള സ്നേഹം ആ റബ്ബിനു വേണ്ടിയാണ്. അൽ ഹുബ്ബു ഫില്ലാഹ്, അള്ളാഹുവിനു വേണ്ടിയുള്ള സ്നേഹമാണ് ബാക്കി എല്ലാ സ്നേഹവും. അങ്ങനെ അല്ലാത്ത സ്നേഹം നമുക്ക് ഈ ലോകത്ത് തന്നെ നമുക്കതൊരു ശിക്ഷയായിത്തീരും. അള്ളാഹുവിനു വേണ്ടിയുള്ളതാണോ സ്നേഹം, അത് നമുക്ക് പ്രതിഫലം നേടിത്തരുന്ന കാര്യമാണ്. അല്ല, റബ്ബിനു വേണ്ടിയുള്ളതല്ലേ നമ്മുടെ സ്നേഹം, അത് ആരോടാകട്ടെ, ആ സ്നേഹം നമുക്ക് തന്നെ ഈ ലോകത്ത് തന്നെ ശിക്ഷയായിത്തീരും, അത് വേദനയായിത്തീരും. എന്നാൽ അള്ളാഹുവിനു വേണ്ടിയാണോ, ഒരു മുഅ്മിനിന്റെ എല്ലാ സ്നേഹവും റബ്ബിനു വേണ്ടിയാണ്. അവൻ ഏറ്റവും അവന്റെ റബ്ബിനെയാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ, അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതമെങ്കിൽ, അള്ളാഹുവിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും ഖൈറായിത്തീരും. ഇങ്ങനെ ജീവിക്കുന്ന, റബ്ബിനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുവൻ എങ്ങനെ അള്ളാഹുവിനെ ധിക്കരിക്കാൻ സാധിക്കും? നിഫാഖിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഇഖ്ലാസാണ്, അള്ളാഹുവിനു വേണ്ടി മാത്രമാക്കുക. മുനാഫിഖുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്, മുനാഫിഖുകൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്. ആരാണ് മുനാഫിഖുകൾ എന്നാൽ? ശരിയായ മുനാഫിഖുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചോ അള്ളാഹുവിലോ പരലോകത്തിലോ ഒന്നും യാതൊരു വിശ്വാസവുമില്ല. വിശ്വാസം അവർ അഭിനയിക്കുകയാണ്, പുറമേക്ക് അഭിനയിക്കുക മാത്രം. അങ്ങനെയുള്ളവർ നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. പക്ഷേ എന്നിട്ട് ആ നിഫാഖിൽ നിന്ന് തൗബ ചെയ്താൽ അള്ളാഹു അവരെ രക്ഷിക്കും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. തൊട്ടടുത്ത ആയത്ത് എന്താണ്? സൂറത്തുൻ നിസായിൽ 145-ാമത്തെ ആയത്തിലാണ് അള്ളാഹു ഇക്കാര്യം പറഞ്ഞത്, മുനാഫിഖുകൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്. തൊട്ടടുത്ത ആയത്തിൽ നമുക്ക് കാണാം, ഇല്ലല്ലദീന തബു വഅസ്ലഹു വഅതസമു ബില്ലാഹ് വഅഖ്ലസു ദീനഹും ലില്ലാഹ് فاولئك مع المؤمنين وسوف يؤتي الله المؤمنين اجرا عظيما. توبه ചെയ്യുകയും പ്രവർത്തനം നന്നാക്കുകയും അല്ലാഹുവിനെ മുറുകെ പിടിക്കുകയും, വഅഖ്ലസു ദീനഹും ലില്ലാഹ്, അവരുടെ ദീൻ അല്ലാഹുവിനു വേണ്ടി മാത്രമാക്കുകയും ചെയ്താൽ അവർ മുഅ്മിനുകളുടെ കൂടെയാണ്. അല്ലാഹു മുഅ്മിനുകൾക്ക് വലിയ പ്രതിഫലം നൽകുന്നതാണ്. അതുകൊണ്ട് ആ മുഅ്മിനുകളിൽ സഹോദരങ്ങളെ നമ്മൾ ഉൾപ്പെടുക. നമ്മൾ ഇഖ്ലാസ് ഇല്ലാത്ത, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ജീവിക്കുന്നവരെ പോലെ ആയിത്തീരരുത്. അവരുടെ ജീവിതം എപ്പോഴും നിരാശയിലായിരിക്കും, അവരാണ് ആത്മഹത്യകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് സഹോദര, റബ്ബിനു വേണ്ടി ജീവിക്കുക. ആളുകൾ നിന്നെക്കുറിച്ച് എന്തു പറഞ്ഞാലും നിനക്ക് പിന്നെ പ്രശ്നമുണ്ടാവുകയില്ല. അള്ളാഹു നീ ചെയ്യുന്ന എത്ര ചെറിയ പ്രവർത്തനമാണെങ്കിലും അള്ളാഹു സ്വീകരിക്കും. ഒരു കാരക്കയാണ്, ഒരു വാക്കാണ് നീ റബ്ബിനു വേണ്ടി പറയുന്നതെങ്കിലും അള്ളാഹു അത് സ്വീകരിക്കുമ്പോൾ ഈ പ്രതി അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. ഓ സഹോദര, നീ നിന്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ നിന്റെ ഉമ്മയെ നിന്റെ ബന്ധുക്കളെ ഒന്ന് ഫോൺ ചെയ്യുന്നു, അവരുടെ സുഖവിവരം അന്വേഷിക്കുന്നു. എന്താണ്, സുഖം തന്നെയല്ലേ? എന്താണ് ആരോഗ്യസ്ഥിതിയൊക്കെ? എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്ന നിന്റെ വാക്കുപോലും സഹോദര അള്ളാഹുവിന് വേണ്ടി ആക്കുക. നീ ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും വേണ്ടി ആക്കുക. അതിൽ പോലും നീ നല്ല നിയത്ത് കരുതിയാൽ ഉറക്കം ക്ഷീണം മാറാനാണ് ഞാൻ ഉറങ്ങുന്നത്, അത് കഴിഞ്ഞാൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ ഉന്മേഷവും ആരോഗ്യവും സൗകര്യവും കിട്ടാനാണ് ഞാൻ ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം. ഇങ്ങനെ അനുവദിക്കപ്പെട്ട സാധാരണ പ്രവർത്തനങ്ങൾ ഒരു പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനമല്ല, വെറും ഒരു അനുവദനീയമായ പ്രവർത്തനം മാത്രമാണ്, ഒരു മുബാഹ് ഒരു ജായിസ് ആയ പ്രവർത്തനം എന്നൊക്കെ പറയാം. പക്ഷെ അതിൽ പോലും നീ നല്ല നിയത്ത് വെച്ചാൽ പോലും നിനക്ക് പ്രതിഫലമുണ്ട്. അള്ളാഹുവിനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ ചെയ്തത്, അതിന്റെ അപമാനം ഈ ലോകത്തുമുണ്ട് പരലോകത്തുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഈ ലോകത്തും അപമാനിക്കപ്പെടും. കാരണം ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ അവർ അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. കാണിക്കാൻ ഇവനൊരു ഷോ എന്നാലും അള്ളാഹു ആളുകളെ അറിയിക്കും, അള്ളാഹു ആളുകളെ അത് കേൾപ്പിക്കും. പരലോകത്താകട്ടെ അള്ളാഹു സ്വീകരിക്കുകയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, അന അഗ്ന ശുറക യാനി ശിർക്ക്, ഞാൻ പങ്ക് ആവശ്യമില്ലാത്തവനാണ്. മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ പങ്ക് അള്ളാഹുവിന് ആവശ്യമില്ല. മൻ അമില അമലൻ അശ്റക ഫീഹി മഅ ഗൈരി തറക്തുഹു വശിർക്ക, ആരെങ്കിലും ഒരു പ്രവർത്തനം പ്രവർത്തിച്ചു അതിൽ എന്നോടൊപ്പം അവൻ മറ്റുള്ളവരെ ആരെങ്കിലും പങ്കുചേർത്തു എങ്കിൽ തറക്തുഹു വശിർക്ക, അവന്റെ പങ്കിനെയും ഞാൻ ഉപേക്ഷിച്ചു കളയും, അള്ളാഹുവിന് വേണ്ടാതാകും. അത് സഹോദരങ്ങളെ പാടില്ല. നമ്മൾ നമ്മുടെ ഓരോ പ്രവർത്തനവും അള്ളാഹുവിന് വേണ്ടിയാക്കുക. ഞാൻ ഈ സംസാരിച്ചതും നിങ്ങൾ ഈ കേട്ടതും അള്ളാഹു അവന്റെ വജ്ഹിന് വേണ്ടി മാത്രമുള്ളതാക്കി തീർക്കുകയും നമുക്ക് വന്നിട്ടുള്ള പാളിച്ചകൾ അള്ളാഹു പുറത്തു തരികയും അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ, اللهم اجرنا من النار, اللهم ادخلنا الجنه, اللهم ادخلنا الجنه, اللهم ادخلنا الجنه, اللهم توفنا مسلمين والحقنا بالصالحين. والحمد لله رب العالمين, وصلى الله وسلم على نبينا محمد وعلى اله واصحابه اجمعين. والسلام عليكم ورحمه الله وبركاته.